ഇന്ന് എനിക്ക് സംസാരിക്കാനായിട്ട് ദൈവാത്മാവിൽ ലഭിച്ച ഉത്സാഹം ഒരു ഭക്തന്റെ നിയോഗം എന്ന വിഷയമാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതലിന്റെ നിയോഗം. ഞാൻ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ലോകം, നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ദൈവമാണ് സൃഷ്ടിച്ചത്. എന്നാൽ ദൈവം സൃഷ്ടിച്ച ഈ സൃഷ്ടിയുടെ മേൽ വ്യാപരിക്കുന്ന മറ്റൊരു പ്രമാണമുണ്ട്. അത് പിശാചാണ് അതിന്റെ മുകളിൽ അത് അലങ്കരിച്ചിരിക്കുന്നത്. തന്റെ കൈവേലയായ ഈ ഭൂമിയുടെ മുകളിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ ഒരാശയമുണ്ട്. പിശാചിന്റെ ഒരു 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 ഫിലോസഫിയുണ്ട്. പിശാച് എന്താണ് എല്ലാത്തിലൂടെയും ഈ ലോകത്തോട് പറയുന്നതെന്നറിയാം? ദൈവത്തെ കൂടാതെ ജീവിതത്തിന് ഒരു പ്രസക്തി ഉണ്ട്. ദൈവത്തിൽ നിന്നും വീണുപോയ ഒരു ലോകത്തെയാണ് നിങ്ങൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തെ നോക്കിക്കൊണ്ട് ദൈവം ആ ലോകത്തിനൊരു പേരിട്ടു. ആ ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് ദൈവയിട്ട പേര് ഇരുട്ട് എന്ന. എന്താ ഇരുട്ട്? ഡാർക്ക്നെസ്. ദൈവം ഇട്ട പേരിലായിരിക്കണം നാം ഈ ലോകത്തെ വിളിക്കേണ്ടത്. നമ്മെ സ്വർഗത്തിലിരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കാഴ്ചയുടെ ഓർഡർ മുകളിൽ നിന്നും താഴോട്ട. മുകളിൽ നിന്നും ദൈവം ഈ ലോകത്തെ കാണുമ്പോൾ ഇത് ഇരുളിലാണ്. ഞാൻ അതിനെ കാണുമ്പോഴും എനിക്കതിനെ ഇരുളിലായിട്ടേ കാണാൻ കഴിയാവും. പക്ഷെ നാം ഈ ലോകക്കാരോട് കൂടെ നടന്ന് ലോകക്കാരെ കാണുമ്പോൾ ലോകത്തിന് ഒത്തിരി വെളിച്ചമുള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദൈവം ഈ ലോകത്തെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇരുട്ട്. അതുകൊണ്ടാ നമ്മൾ വളരെ നമുക്ക് അറിയാവുന്നൊരു വാക്യം വായിക്കണ്ട, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത, 1 പത്രോസ് 2:9, അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടു. അപ്പം വിളിക്കപ്പെടുന്നതിന് മുമ്പ് ഏത് വ്യവസ്ഥിതിക്ക് കീഴെയായിരുന്നു?
അന്ധകാരം.
ഈ ലോകത്തിൽ അന്ധകാരമാണുള്ളത്. ഈ ലോകത്തിന് കർത്താവ് വേറെ ഒരു പേരുമല്ല കൊടുത്തിരിക്കുന്നത്, ഇരുട്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ നാഴികയും ഇരുട്ടിന്റെ അധികാരവും. പ്രൈസ് ദി ലോർഡ്. പിന്നെ നമ്മൾ യോഹന്നാൻ 1:5 വായിക്കുന്നുണ്ട്, വെളിച്ചം ഭൂമിയിലേക്ക് വന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അതിന്റെ അർത്ഥം ഇവിടെ എന്താ ഉള്ളേ? ഇരുള. ദൈവം ഈ ലോകത്തിന് ഇട്ട ആ പേര് തന്നെയാ അവിടെയും അവിടെയും കിടക്കുന്നത്. ഞാൻ FS 5:8 ഈ വാക്യങ്ങളൊന്നും വായിക്കണ്ട, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഞാൻ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ അതൊന്നറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. FS 5:8 കർത്താവ് പറയുന്നത്, മുമ്പേ നിങ്ങൾ ഇരുട്ടിലായിരുന്നു എന്നല്ല, നിങ്ങൾ ഇരുളായിരുന്നു എന്നാ പറയും. നമ്മുടെ പേരും കൂടെ ഇരുളെന്നായിരുന്നു. നമ്മൾ ഇരുട്ടിലായിരുന്നു, ഇരുട്ടിന്റെ ഒരു വ്യവസ്ഥിതിയിലായിരുന്നു. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒരു എന്തായിരുന്നു? ഇരുളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 26:18, അത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 26:18, അവിടെയും ലോകത്തെ മൊത്തം നോക്കിക്കൊണ്ട് കർത്താവ് ഇടുന്ന പേര്, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും. ഇനിയും യോഹന്നാൻ 12:35-36 കർത്താവ് പറയുന്നുണ്ട്, ഇരുട്ടിൽ നടക്കുന്നവൻ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. കൊലോസ്സ്യർ 1:13, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടിവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഒത്തിരി വാക്യങ്ങളുണ്ട്, നമുക്കിപ്പോ റെഫറൻസ് ആയിട്ടാണെങ്കിൽ ഒത്തിരി വാക്യമുണ്ട്. അവിടെ എല്ലാം ദൈവം ഈ മഹനീയമായി ഒരുങ്ങിയിരിക്കുന്ന ഈ ലോകത്തിന് കർത്താവ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പേര്, അല്ലെങ്കിൽ കൊടുത്ത പേര് ഇരുട്ടെന്ന. എന്താ ഇരുട്ട്? സൂര്യൻ ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഇരുട്ട് എന്ന് പറയുന്നത്. ഇരുട്ട് എന്ന് പറഞ്ഞാൽ, ഇരുട്ട് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താ? വെളിച്ചമാകുന്ന സോഴ്സിൽ നിന്നും ഇത് എവിടെയോ വേർവിട്ട് കിടക്കുന്നു എന്നതാണ് ഇരുട്ടിന്റെ അർത്ഥം. ഈ ലോകത്തെ നോക്കിക്കൊണ്ട് ഇരുള് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്നും എവിടെയോ ഈ ലോകം എന്ത് ചെയ്ത് കിടക്കുക? വേർപെട്ട് കിടക്കുക. അപ്പൊ നിങ്ങൾ ഈ ലോകത്തെ ഇന്ന് കാണേണ്ടത് ഇങ്ങനെ തന്നെ കാണണം, ഇരുണ്ടായി കിടക്കുന്ന ലോകം. ഞാൻ റീസെന്റ് ഒരു ഒരു മിഷൻ കോൺഫറൻസിൽ പങ്കെടുത്തപ്പോൾ വിക്ലിഫ് ബൈബിൾ ട്രാൻസ്ലേഷൻ ആ ഗ്രൂപ്പിൽ നിന്ന് വന്നൊരു ദൈവദാസൻ സ്വർഗത്തിൽ നിന്നും ദൈവ ഇന്ത്യയെ നോക്കിയാൽ ഇന്ത്യ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു മാപ്പ് കാണിച്ചു. അതൊരു PPT ആയിരുന്നു, പവർ പ്രസന്റേഷൻ ആയിരുന്നു, പവർ പോയിന്റ് പ്രസന്റേഷൻ. അതിന്റെ അകത്ത് എനിക്ക് വളരെ കൗതുകം തോന്നി, എനിക്കത് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഇന്ത്യ മുഴുവൻ ഇരുണ്ട് കിടക്കുക, ദൈവ സ്വർഗത്തിൽ നിന്നും ഇന്ത്യ നോക്കുമ്പോൾ ഇന്ത്യയിലെ മൊത്തം ഇരുട്ട അത് കാണണം. ഞാന് ഓർത്ത് ഇവിടെ കുറെ നമുക്കിവിടെ ഒത്തിരി വെട്ടം ഉണ്ടെന്നാ, നമ്മൾ ഈ ട്യൂബ്ലൈറ്റ് ഒക്കെ ഇട്ടപ്പോൾ നമ്മുടെ വിചാരം ഇവിടെ മൊത്തം വെട്ടം ഉണ്ടെന്നാ നമ്മുടെ വിചാരം. പക്ഷെ ദൈവ സ്വർഗത്തിൽ നോക്കുമ്പോ എങ്ങനെയാണെന്നറിയോ, ഇറ്റ്സ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്. കേരള ഭാഗത്ത് ചെറിയ കടുക് പൊട്ടിച്ച പോലെ ഒരു അവിടെ ഇവിടെ ഇച്ചിരി വെള്ള പോലെ തൂകിയിട്ടുണ്ട്, അതും പോരാ, ഇത്ര കണ്ട പോരാ. പിന്നെ ബാംഗ്ലൂരിലൊന്നും ഇല്ല കേട്ടോ, അവര് കാണിച്ചതിന്റെ അകത്ത് ബാംഗ്ലൂരൊന്നും ഇല്ല, കാരണം ഉണ്ട് പക്ഷെ നമുക്ക് കാണാനും മാത്രം ഇല്ല. പിന്നെ അങ്ങ് മിസോറാം ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ ഇച്ചിരി തൂകിയ പോലെ അവിടെ ഇവിടെയായിട്ട് ചെറിയ വൈറ്റ് ഡോട്ട്സ് ഉണ്ട്, ബാക്കി മുഴുവനും ഇന്ത്യ ഇരുണ്ട് കിടക്കുന്നതായിട്ടാണ് ആ മാപ്പ് കാണിക്കുന്നത്. യെസ്, എനിക്കത് ദൈവം നോക്കുന്ന കാഴ്ച, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലോട്ട് നോക്കുമ്പോൾ, ആ ഭൂമിയിലോട്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ ലോക വ്യവസ്ഥിതിയെ ഇരുട്ട് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇരുട്ടിന്റെ ഒരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ, ഇരുട്ട് കണ്ടാൽ അതിന്റെ അർത്ഥം സോഴ്സിൽ നിന്നും, ലൈറ്റ് സോഴ്സിൽ നിന്നും ഇത് വേർപെട്ടു. രണ്ട്, ഇരുട്ടിന്റെ ഒരു പ്രത്യേകത, ഇരുട്ടാണെങ്കിലും ജീവിക്കാൻ പറ്റും, പക്ഷെ ഇരുട്ടിന് ഒരു പ്രശ്നമുള്ളൂ, മുന്നോട്ട് വഴി അറിയത്തില്ല. അതാ ഈ ലോകത്തിന്റെ അവസ്ഥ. ഈ ലോകം ജീവിക്കുന്നുണ്ട്, ഈ ലോകത്തിൽ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്തില്ല, മുന്നോട്ടുള്ള വഴി അറിയത്തില്ല. ഇരുട്ടിൽ നിങ്ങൾക്ക് കാഴ്ച വ്യക്തമല്ല, തൊട്ടടുത്തുകൂടെ എന്തെങ്കിലും നീങ്ങിയാൽ ഒരു രൂപം നീങ്ങിപ്പോയതായിട്ട് മാത്രമേ അറിയത്തുള്ളൂ, അതിനപ്പുറം വ്യക്തതയില്ല. പ്രിയമുള്ളവരെ, ഈ കാണുന്ന മുഴു ലോകത്തിലുള്ള ജ്ഞാനികൾക്കും വിവേകികൾക്കും അവർക്കുള്ള വ്യക്തത, ഇരുട്ടിൽ എന്തുമാത്രം വ്യക്തതയുണ്ടോ അത്രയും വ്യക്തതയെ ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ വേദഭാഗങ്ങൾ ഒത്തിരി കുറെ വായിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത്, നീ ഈ ലോകത്തെ ഞാൻ കാണുന്ന കണ്ണിൽ കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ലോകത്തോടുള്ള അതേ ഭാരം നിനക്കുണ്ടാകത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഇരുട്ടിനെ കയറി വെളിച്ചമെന്ന് വിളിക്കരുത്, ഇത് ഇരുട്ട് തന്നെയാ, ഇരുട്ട് തന്നെയാ. ലോകം ചലനാത്മകമാ, ലോകം ചലിക്കുക, ലോകത്തിന് പുരോഗമനമുണ്ട്, ലോകം ഒരിടത്ത് ഡെഡായിട്ട് കിടക്കുകയല്ല. നിങ്ങളൊന്ന് കണ്ണു തുറന്നു നോക്കിയ, 10 വർഷം മുമ്പ് മൊബൈൽ ഉണ്ടായിരുന്നോ? ഇല്ല. ഇപ്പൊ മൊബൈൽ ഉണ്ട്, മൊബൈൽ മാത്രമാണോ ഉള്ളത്? എന്റെ അത് എന്തൊക്കെയുണ്ട്? ആപ്പ് അല്ലെ, എന്തെല്ലാം സാധനങ്ങളാ, കീപ്പ്. എനിക്കതില്ല, എനിക്ക് എന്നാന്ന് പോലും ഇപ്പോഴും പിടികിട്ടിട്ടില്ല. ചോദിക്കാൻ ചമ്മലുള്ളതുകൊണ്ട് ചോദിക്കാതിരിക്കുന്ന, എന്ത് ഫെസിലിറ്റീസാ? പണ്ടൊക്കെ ഓർക്കുന്നില്ല, ഒരു 20 വർഷമൊക്കെ മുമ്പ് വിരലിട്ടിട്ട് ഇങ്ങനെ കറക്കണം ഫോണിലൊക്കെ, അല്ലെ? 10 നമ്പർ കറങ്ങി കഴിയുമ്പോൾ നമ്മുടെ കൈയുടെ ഇടപാട് തീരും. ഇപ്പം ഷോർട്ട് കട്ടിലല്ലേ നമ്മൾ മൊബൈലൊക്കെ ആൾക്കാരെ വിളിക്കുന്നത്, എന്ത് സൗകര്യം. അപ്പൊ നമുക്ക് തോന്നും ഈ ലോകം അത്ര കണ്ട് ഇരുട്ടല്ല, ഇതിനൊരു വെളിച്ചമുണ്ട്, ഇതിനൊരു പുരോഗമനമുണ്ട്, ഇതിന് മുന്നോട്ടൊരു ആയമുണ്ട്, ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിന്റെ അകത്ത് കയറി എന്നാൽ എനിക്കും ഒരു മുന്നോട്ടൊരു ആയമുണ്ട്. ശ്രദ്ധിക്കുക, വിമാനം കണ്ടുപിടിച്ചു, യാത്ര സുഖവുമായി, കമ്മ്യൂണിക്കേഷൻസ് വർദ്ധിച്ചു, ടെക്നോളജി വർദ്ധിച്ചു, ആഹാരങ്ങൾ തന്നെ വൈവിധ്യമായി, എന്തെല്ലാം മികവാണ് ഈ ലോകം തന്നിരിക്കുന്നത് അല്ലെ? ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കാനുള്ള ഒത്തിരി നൂതന മാർഗങ്ങൾ. പക്ഷെ അതിന്റെയൊക്കെ നടുവിൽ ഈ ലോകം, കർത്താവ് ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന ശീർഷകം ഇരുട്ട്. അതുകൊണ്ടാണ് ഈ വ്യവസ്ഥിതിക്കകത്ത് ഒരാൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം അവനോട് പറയുക, നീ അത്ഭുത പ്രകാശത്തിലേക്ക് മകനെ വന്നിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് ദൈവത്തിന് നോക്കുമ്പോഴാണ് ഇരുട്ടിന്റെ, യേശുക്രിസ്തുവിൽ കയറി നിന്നാണ് നീ ലോകത്തെ നോക്കേണ്ടത്. അപ്പോഴാണ് നീ ആയിരുന്ന ഇരുട്ടും നീ ഇപ്പോൾ പ്രവേശിച്ച പ്രകാശത്തിന് അത്ഭുതമെന്നും നിനക്ക് പേരിടാൻ കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിൽ പ്രവേശിച്ചുകൊണ്ട് ഈ ലോകത്തെ കാണുന്നില്ലെങ്കിലുണ്ടല്ലോ, നമ്മള് ഈ ലോകത്തിന്റെ വെളിച്ചമൊക്കെ കണ്ടിട്ട് അങ്ങ് നമ്മൾ അന്തിച്ചു പോകും. ഇവിടുത്തെ തേജസ്സും ഇവിടുത്തെ ടെക്നോളജിയും ഇവിടുത്തെ വളർച്ചയും ഇവിടുത്തെ ആൾക്കാരുടെ ആ വികസനവും ഇതിന്റെ ഈ മഹിമയെല്ലാം കണ്ടിട്ട് നമ്മൾ അറിയാതെ ഇത് വെളിച്ചമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു പോകും. പക്ഷെ പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും അധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോക വ്യവസ്ഥിതിയിൽ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, സ്വർഗത്തിലിരുന്നു കൊണ്ട് യേശു ക്രിസ്തുവിൽ ഇരുന്നു കൊണ്ട് ഈ ഇരുട്ടിനെ കാണണമെന്നും നീ പ്രവേശിച്ചിരിക്കുന്ന വെളിച്ചത്തെ വെറുതെ ഒരു വെളിച്ചം എന്റെ ഉള്ളിൽ 10 വർഷം മുമ്പ് വന്നു എന്നല്ല, ഞാനിപ്പോൾ ആയിരിക്കുന്നത് അതിഭയങ്കരമായ ഒരത്ഭുത പ്രകാശത്തിലാണെന്നും യേശുവിൽ ഇരുന്നു കൊണ്ട് കാണണം, ഏറ്റുപറയണം, സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഇരുട്ട് ഇത് സകലത്ത് കയറി കിടക്കുക, എക്കണോമി സമ്പദ് വ്യവസ്ഥയ്ക്കകത്ത് ഈ ഇരുട്ട് കിടക്കുക, എഡ്യൂക്കേഷൻ സിസ്റ്റം അതിന്റെ അകത്തും ഈ ഇരുട്ട് കയറി കിടക്കുക. ഇനിയും ഫിലോസഫി, ഈ ലോകത്തിനൊരു ഫിലോസഫി ഉണ്ട്. നമ്മള് ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നില്ല, എഫേസ്യ ലേഖനത്തിലേക്കൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ലോകത്തിന് ഫിലോസഫി നൽകുന്ന ഫിലോസഫേഴ്സ് ഉണ്ട്, ഈ ലോകത്തിന്റെ ചിന്താഗതിയെ നിയന്ത്രിക്കുന്ന ഓരോരോ സ്ട്രോങ് ഹോൾസുകളുണ്ട്. ഇവിടെ മതഭക്തി ഈ ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ മത നേതാക്കന്മാരെ ഈ വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വിദ്യ സമ്പാദിക്കുവാൻ കൊടുക്കുവാൻ ഇവിടെ വലിയ ജ്ഞാനികളെ വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന് ഒരു ഒരു ഫിലോസഫി ഉണ്ടാക്കി കൊടുക്കുവാൻ ഈ ലോകത്തിൽ ഫിലോസഫേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തിന് ഒരു ഗതി മുന്നോട്ട് കൊണ്ടുപോകുവാൻ എക്കണോമിസ്റ്റുകളെ വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിന് എന്റർടൈൻമെന്റ് കുറഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ അത് കുറവായിട്ട് തോന്നാതിരിക്കാൻ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ലോകം ആർട്ടിസ്റ്റുകളെ കൊണ്ട്, ഫിലോസഫേഴ്സിനെ കൊണ്ട്, എക്കണോമിസ്റ്റുകളെ കൊണ്ട്, റിലീജിയസ് ലീഡേഴ്സിനെ കൊണ്ട് ഈ ലോകത്തെ ഇങ്ങനെ ചൂടുപിടിപ്പിച്ചും താളം കൊടുത്തും ഇതിനൊരു വെളിച്ചം താൽക്കാലികമായി പകർന്നും ഇതിനെ ഇങ്ങനെ പിശാച് കൊണ്ട നടക്കുക. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നാം ഈ ലോകത്തെ എന്ത് വിളിക്കണം? ഇത് മുഴുവനും ഇരുട്ടിലാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ പഠിക്കുന്ന കെമിസ്ട്രി ഒരു ഇരുട്ടിന്റെ വ്യവസ്ഥിതിക്കകത്ത് ഉള്ളതാ, നിങ്ങൾ പഠിക്കുന്ന മാത്മാറ്റിക്സ് ഒരു ഇരുട്ടിന്റെ വ്യവസ്ഥിതിക്കകത്തുള്ളതാ. വീണില്ലായിരുന്നെങ്കിൽ ഇത് പഠിക്കണ്ടായിരുന്നു, വീണില്ലായിരുന്നെങ്കിൽ ദൈവത്തോട് കൂടെ നടന്ന് ദൈവത്തിന്റെ കണ്ണിലൂടെ കാര്യങ്ങൾ പഠിക്കേണ്ടവനാണ് ഇപ്പോൾ പാഠപുസ്തകം കുത്തിയിരുന്ന് പഠിക്കേണ്ടി വരുന്നത്. അത് ഈ ഇരുട്ടിന്റെ ഒരു ഭാഗമാണ്. എങ്കിലും കരുണാമയനായ ദൈവം ഈ ഇരുട്ടിലെ ചില കാര്യങ്ങൾ നമുക്ക് വെച്ചിരിക്കുന്നത് നാം താൽക്കാലികമായ ഒരു ജീവിതം ഇവിടെ ജീവിക്കുമ്പോൾ അവന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കേണ്ടതിന് വേണ്ടി മാത്രം നമുക്ക് താൽക്കാലികമായി വെച്ചിരിക്കുന്ന, പ്രിയമുള്ളവരെ, നാം ഇതിനെ ഇരുട്ടായിട്ട് തന്നെ കാണണം. ഹല്ലേലൂയ. പാഠപുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് കാണാതെ നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ഉത്സാഹിക്കുമ്പോഴും ഇരുട്ടിന്റെ വ്യവസ്ഥയുടെ ഭാഗമാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം. പക്ഷെ ഭക്തന്മാരുടെ ഇടയിലും ഭക്തി പ്രസംഗിക്കുന്നവരുടെ ഇടയിലും ഈ ലോകം വലിയ കുഴപ്പമില്ല എന്ന നിലയിലാണ് ഇപ്പോൾ അത് പ്രസംഗിച്ചു വരുന്നതും പ്രസന്റ് ചെയ്തു വരുന്നതും. അതുകൊണ്ട് ഇതിനെ കുറെ കൂടെ ഇതിൽ നിന്നെന്തോ ഒരു മെച്ചമുണ്ടാകും എന്നൊരു പ്രതീക്ഷ എല്ലാ ദൈവമക്കളുടെ ഇടയിൽ ഈയിടെയായിട്ട് വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. പക്ഷെ കർത്താവ് ഈ ലോകത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഇത് അന്ധകാരമാണ്. ഇനി ഒരു ദൈവ പൈതലിന്റെ ഭാവുകത്വം, ഒരു ദൈവ പൈതലിന് ശ്രേഷ്ഠകരമായി കൊടുത്തിരിക്കുന്ന പദവി എന്താണെന്നറിയോ? അവന് കൊടുത്തിരിക്കുന്ന പദവി നേരെ ഓപ്പോസിറ്റാ, നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കൾ. ലോകത്തെ മുഴുവനും ജ്ഞാനികളെയും ലോകത്തിലെ മുഴുവനും ശക്തന്മാരെയും ലോകത്തിലെ മുഴുവനും സെലിബ്രിറ്റീസിനെയും ലോകത്തിലെ ഉന്നതന്മാരെ മുഴുവനും അടക്കം ചെയ്തുകൊണ്ട് കർത്താവ് പറയുന്നു ഇത് ഇരുട്ട്. പക്ഷെ ദൈവവചനം നോക്കിയിട്ട് കർത്താവ് പറയുക, നീ വെളിച്ചമാണ്, നീ വെളിച്ചമാണ്. ഈ പ്രകാശത്തെ, ഞാൻ വന്നിരിക്കുന്ന ഈ പ്രകാശത്തെ യേശുവിൽ വന്ന് കണ്ട് ഇതിനൊരു അത്ഭുതമായിട്ട് ഈ പ്രകാശത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ അത്ഭുതം നമ്മുടെ ഉള്ളിൽ വിസ്മയമായിട്ടില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൽ പൂർണ്ണ സന്തോഷത്തോടെ പാട്ടുപാടാൻ കഴിയാത്തത്. കാരണം നമ്മുടെ ഉള്ളിൽ പ്രകാശത്തിന്റെ ഒരു വിസ്മയം ഇല്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, എന്റെ ചിന്ത, ഞാനിതൊരു ആമുഖമായിട്ട് പറഞ്ഞത്, എന്റെ ചിന്ത അവിടെയല്ല വരുന്നത്. നിങ്ങൾ 1 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഈ ലോകത്തിന് കൊടുക്കുന്ന പേരും ഈ ലോകത്തെ വിധിച്ചിരിക്കുന്ന വിധിയും കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1:19 19-20 നമുക്കൊന്ന് വായിക്കാം.
ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും
18 വായിക്കും.
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു.
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. 19-ാം വാക്യം.
ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ?
ജ്ഞാനി എവിടെ?
ശാസ്ത്രി എവിടെ?
യെസ്.
ഈ ലോകത്തിലെ തർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ബോഷത്വമാക്കിയില്ലയോ?
ഈ 18-ാമത്തെ വാക്യം തൊട്ട് 2-ാം അധ്യായത്തിന്റെ 8 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് പൗലൂസ് ഈ ലോകത്തെ, ഈ ലോകത്തിന്റെ ജ്ഞാനത്തെയും ഈ ലോകത്തിന്റെ മഹത്വത്തെയും പൗലൂസ് ബോഷത്വമായിട്ട് ചിത്രീകരിക്കുക. പൗലൂസ് എന്താണ് ഇവിടെ പറയുന്ന അറിയാവോ? ക്രൂശുകൊണ്ട് ദൈവം ബോഷത്വമാക്കിയ ഈ ലോകം, ക്രൂശുകൊണ്ട് ദൈവം ബോഷത്വമാക്കിയ ഈ ലോകത്തിന്റെ മഹത്വം. ഇനി നാം 19-ൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ക്രൂശുകൊണ്ട് അവൻ ജ്ഞാനത്തെ നശിപ്പിച്ചു, ക്രൂശുകൊണ്ട് അവൻ ബുദ്ധിയെ ദുർബലമാക്കി. ഒരല്പം എന്റെ കൂടി ഇരിക്കണം കേട്ടോ. ക്രൂശുകൊണ്ട് ദൈവം ദുർബലമാക്കിയ ബുദ്ധി, ക്രൂശുകൊണ്ട് ദൈവം നശിപ്പിച്ച ജ്ഞാനം, ക്രൂശിലെ ബോഷത്വം കൊണ്ട് ദൈവം പരസ്യകാഴ്ചയാക്കിയ ഒരു ലോക വ്യവസ്ഥിതിക്കകത്ത ഭക്തൻ ജീവിക്കുന്നത്, ഇതിനെ കയറി ഭാഗ്യം എന്ന് വിളിക്കരുത്. ദൈവം എന്താക്കി ഇതിനെ തീർത്തോ അതാക്കി ഇതിനെ കാണണം. മനസ്സിലായ? എന്താ നാം വായിച്ചത്? ജ്ഞാനിയുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുന്നു, ബുദ്ധിമാമരുടെ ബുദ്ധി ദുർബലമാക്കുന്നു. കമോൺ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് ബോഷത്വമാക്കിയ ലോക വ്യവസ്ഥിതിക്കകത്താണ് ഞാൻ ഇരിക്കുന്നത്. ദൈവം ബോഷത്വമാക്കിയതിനെ കയറി ഞാൻ മേന്മ ഉണ്ടെന്ന് പറയരുത്. ദൈവം ദുർബലമാക്കിയതിനെയും ദൈവം നശിപ്പിച്ചതിനെയും ഞാൻ മികവുള്ളതാണെന്ന് കയറി പറയരുത്. ഇതാ പ്രിയമുള്ളവരെ ഈ ലോകത്തിന്റെ അവസ്ഥ. കുറച്ചുകൂടെ ജീവിച്ച കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ചുറ്റുപാടാ ഇവിടെ. ഈ ഈ വചനം നാം ആത്മാവിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭാഗ്യവാനെ കയറി നിർഭാഗ്യവാൻ എന്ന് വിളിക്കും. നിർഭാഗ്യവാനെ കയറിയോ? അയ്യോ, അവരൊക്കെ എന്നാ ഭാഗ്യാന്നാണ്. ക്ഷയമുള്ളവനെ കയറി മഹത്വമുള്ളവനെന്ന് നാം വിളിക്കും. ദ്രവത്വമുള്ളവനെ നമ്മൾ കയറി അവനാണ് ഭാഗ്യവാൻ എന്ന് വിളിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന 2700 വർഷം മുമ്പ് ദാവീദ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയിലേക്ക് നോക്കിക്കൊണ്ടൊരു പാട്ട് പാടി, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കെട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. ആ മനുഷ്യൻ അനുഭവിച്ചതിനേക്കാൾ അധികമായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഭാഗ്യത്തിലേക്ക് അന്ന് ദാവീദ് നോക്കിക്കൊണ്ട് ദാവീദ് പറയുക, പാപം ക്ഷമിച്ചു കിട്ടിയവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന അറിയോ? എസ്പെഷ്യലി ഞാൻ ഈ യങ്സ്റ്റേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ കാണുന്ന ഈ ലോകം ദൈവം ബോഷത്വമാക്കിയ ഒരു ലോക വ്യവസ്ഥയ. തന്റെ കുരിശുകൊണ്ട്, തന്റെ ക്രൂശിന്റെ ബോഷത്വം കൊണ്ട് ദൈവം ബലഹീനമാക്കിയ ബലത്തെയാ നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. തന്റെ ക്രൂശിന്റെ ബോഷത്വം കൊണ്ട് ദൈവം നശിപ്പിച്ച ജ്ഞാനത്തെയാണ് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോളേജിൽ. അങ്ങനെ ചിന്തിക്കണം. അപ്പോൾ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ മാതാവ് അറിഞ്ഞിരിക്കുന്ന ആ വിശ്വാസത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് ഒരു അത്ഭുത പ്രകാശമാണ്. ആ നിലയിൽ നിങ്ങൾ കോളേജിൽ പഠിക്കുകയോ സ്കൂളിൽ പഠിക്കുകയോ, ആ നിലയിൽ നിങ്ങൾ IT കമ്പനി ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ കൂടെ നിങ്ങൾക്കും വിസ്മയിക്കാൻ കഴിയും. കർത്താവേ, ഈ ഇരുട്ടിൽ നിന്നാണല്ലോ, ഈ താൽക്കാലികത്വത്തിൽ നിന്നാണല്ലോ ദൈവമേ എന്നെ വിളിച്ചിട്ട് നീ അത്ഭുതത്തിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഭക്തന്മാരെ, ശ്രദ്ധിച്ചു കേൾക്കുക, അത്ഭുത പ്രകാശത്തിന്റെ വക്താക്കളാണ് നിങ്ങൾ. പ്രകാശത്തിന്റെ വക്താക്കളാണ് നിങ്ങൾ. കാഴ്ചയില്ലാത്തവരായിരുന്നു, ഇപ്പോൾ കാഴ്ച കിട്ടിയവരാണ് നിങ്ങൾ. വ്യക്തതയുള്ളവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വലിയ ജ്ഞാനമില്ല, നിങ്ങൾക്ക് വലിയ ബലമില്ല, നിങ്ങൾക്ക് വലിയ ശക്തിയില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ദൈവം പറയുന്നത്, നിനക്ക് ചുറ്റുമുള്ള മുഴുവനും ലോകത്തെ എന്റെ പുത്രന്റെ ക്രൂശ് കൊണ്ട് ഞാൻ ബോഷത്വമാക്കിയ ശേഷം അവരുടെ ബോഷത്വത്തിന് നടുവിൽ ഞാൻ, ജ്ഞാനികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു ജ്ഞാനം, ക്രിസ്തുവിന്റെ ജ്ഞാനം അറിഞ്ഞവരായി നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. അതാണ് നിങ്ങളുടെ നിയോഗം, അതാണ് നിങ്ങളുടെ നിയോഗം. 1:26 വായിക്കാം.
സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല,
യെസ്,
ബലവാന്മാർ ഏറെയില്ല.
സഹോദരന്മാരെ, നിങ്ങളുടെ വിളി, നിങ്ങൾ അങ്ങ് രക്ഷിക്കപ്പെട്ടു, ഞാൻ ഇനി അങ്ങ് സ്വർഗത്തിൽ അങ്ങ് പോകും എന്ന് നീ കാന്ത വരും, അങ്ങനെ അങ്ങ് ഒരു ഒരു യാത്ര അങ്ങനെ ചെയ്യുകയല്ല. നിങ്ങളുടെ ഈ വിളിയെ ഒന്ന് നോക്ക്. എന്താ നിങ്ങളുടെ വിളി? എന്താ നിങ്ങളുടെ നിയോഗം? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ലോകാഭിപ്രായ ജ്ഞാനികൾ ഏറെയില്ല. കഴിഞ്ഞ ദിവസം നടന്ന മീറ്റിംഗിൽ രക്ഷിക്കപ്പെടാത്തവരോടുള്ള ബന്ധത്തിൽ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞിരുന്നു. മൂന്ന് കൂട്ടം ജനങ്ങളാണ് ഉള്ളത്, അവർ വളരെ കുറച്ചു പേരെ ഉള്ളെന്നാണ് വേദവസ്തം പറയുന്നത്. അതിൽ ഒരു കൂട്ടർ ജ്ഞാനികൾ, മറ്റേ കൂട്ടർ ബലവാന്മാർ, മൂന്നാമത്തെ കൂട്ടർ കുലീനന്മാർ. ഇവര് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവര് വളരെ കുറച്ചേ ഉള്ളെങ്കിലും ഇവർക്ക് അനുയായികളാണ് ബാക്കിയുള്ള മുഴുജനവും, പൊതുജനം മുഴുവനും ഇവരുടെ അനുയായികളാണ്. ഒന്നുകിൽ ജ്ഞാനിയുടെ പുറകെ, അല്ലെങ്കിൽ കുലീനന്റെ പുറകെ, അതല്ലെങ്കിൽ ബലവാന്റെ പുറകെ. കർത്താവിന്റെ പുറകെ എന്ന് പറയാനായിട്ട് നമ്മൾ മുമ്പേ ഈ മാപ്പിന്റെ അകത്ത് പോലെ കുറച്ചുപേര് മാത്രമേ അവിടെ ഇവിടെയുള്ളൂ, ബാക്കി മുഴുജനവും ഇതിന്റെ പുറകെയാണ്. അപ്പൊ നിങ്ങൾ ജ്ഞാനികൾ ഒത്തിരി പേരില്ലെങ്കിലും ഈ പ്രശ്നം എന്നാണെന്നറിയോ, ജ്ഞാനിയുടെ പുറകെ ഒത്തിരി പേരുണ്ട്. മനസ്സിലായോ? പക്ഷെ അടുത്ത വാക്യമാണ് കർത്താവിന് നിങ്ങളോട് ഹൃദ്യമായിട്ട് പറയാനുള്ള വാക്യം. 27, ശ്രദ്ധിക്കൂ. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബോഷത്വമായത്
തിരഞ്ഞെടുത്തു.
ഓ ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിച്ചു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ
ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു.
ആ
ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു.
ഇതാണ് നിങ്ങളുടെ നിയോഗം. ശ്രദ്ധിക്കണം, ഇതാണ് നിങ്ങളുടെ നിയോഗം. ഈ ലോകത്തിനെ, ഈ ലോകത്തിന്റെ ബലത്തോട് അതിന്റെ ബലമില്ലായ്മ കാണിക്കാനും, ഈ ലോകത്തിന്റെ ജ്ഞാനത്തോട് അതിന്റെ ബോഷത്വം കാണിക്കാനും, ഈ ലോകത്തിന്റെ കുലീനതയോട് അതിന്റെ എന്താണ് അതിന്റെ ലജ്ജ കാണിക്കാനും. ഓ, അതാ നിങ്ങളുടെ നിയോഗം. അതുകൊണ്ട് അതിന്റെ മോളി പറഞ്ഞത്, സഹോദരന്മാരെ നിങ്ങളുടെ വിളിയെ ശ്രദ്ധിക്കുക. ജ്ഞാനിയെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കാനുള്ള ദൈവം പറഞ്ഞത്, ജ്ഞാനിക്ക് തന്റെ ബോഷത്വം നീ കാണിച്ചു കൊടുക്കണം. അതിനാ നിന്നെ വിളിച്ചത്. ഇവിടുത്തെ കുലീനന് അവന്റെ ലജ്ജ കാണിച്ചു കൊടുക്കണം, ഇവിടുത്തെ ബലവാന് അവന്റെ ശക്തിയില്ലായ്മ കാണിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യെസ്, അതാ ചർച്ചിന്റെ കോളിംഗ്. ചർച്ചിന്റെ വിളി അതാ, വീണ്ടെടുപ്പുകാരന്റെ വിളി അതാ. എന്റെ വിളിക്കകത്ത് കിടക്കുന്ന നിയോഗം എന്താണെന്നറിയോ? ഓ, ഈ ലോകത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വർദ്ധിച്ചു വരുന്ന ടെക്നോളജി, വർദ്ധിച്ചു വരുന്ന ജ്ഞാനം, വർദ്ധിച്ചു വരുന്ന ഈ ഈ എല്ലായിടത്തും കോസ്മെറ്റിക് ആയിരിക്കുന്ന ഈ വർണ്ണ പ്രപഞ്ചമായ അലങ്കാരങ്ങളാൽ നിറയപ്പെട്ട ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് ഈ ലോകത്തിന്റെ ജ്ഞാനിയുടെ ജ്ഞാനത്തെ ബോഷത്വമാക്കുവാനായിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയോ? ഈ 18:1 21, ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായികൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ബോധത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇനി നാം 28 വരുമ്പോൾ, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പം ദൈവം, രക്ഷിക്കപ്പെട്ട ദൈവം ഇതിനോട് പറയുന്നത്, നിന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ലോകത്തെ നീ നിന്റെ വിശേഷ വിളി കൊണ്ട് ലജ്ജിപ്പിക്കണം. നിന്റെ ജീവിതം കൊണ്ട് നീ ലജ്ജിപ്പിക്കണം. ഇതെങ്ങനെ സാധ്യമാ? യേശു കാൽവരി ക്രൂശ് കൊണ്ട് ലജ്ജിപ്പിച്ചിട്ടിരിക്കുക ഈ ലോകത്തെ. അതൊന്ന് ഏറ്റെടുത്ത് നീ മുന്നോട്ടൊന്ന് യാത്ര ചെയ്താൽ മതി. മനസ്സിലായോ? ഇത് മാളിലൊക്കെ കയറിയിട്ട് നമ്മൾ ഇങ്ങനെ അന്തം വിടുക, ഇത് എങ്ങോട്ട് പോണം? എസ്കലേറ്ററിൽ കയറിയിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി കറങ്ങി അവിടെ കുറെ കണ്ടുവച്ച് താഴോട്ട് വരുന്നു. കാണാൻ വേണ്ടി വെറുതെ പോകുന്നവരുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് അയ്യോ, നമ്മുടെ ചെറുപ്പത്തിലൊന്നും ഇതില്ലായിരുന്നല്ലോ. വലിയ വലിയ ആൾക്കാരുടെ ബംഗ്ലാവ് ഒക്കെ കണ്ടിട്ട്, അവരുടെ വലിയ സെറ്റിയൊക്കെ കണ്ടിട്ട് ഇരിക്കാൻ പോലും ആൾക്കാർക്ക് ഭയവാ. എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് എന്റെ ഇടത്തും മലത്തിന് എന്നെ വലിയ പത്രാസുള്ള ആൾക്കാരുണ്ടെങ്കിലും എനിക്ക് ഒരു കൂശലുമില്ല. ബഹുമാനമുണ്ട്, പക്ഷെ എനിക്ക് ഭയമൊന്നുമില്ല. എത്ര വലിയ വീട്ടിൽ കയറി വന്നാലും അവിടുത്തെ ഇന്റീരിയർ എല്ലാം കണ്ട് നമ്മളിങ്ങനെ വണ്ടറടിച്ച് അയ്യോ പാവം ഞാന്. നോ 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 നോ, അതല്ല. ജ്ഞാനിക്ക് തന്റെ ബോഷത്വം വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവനാ നീ. യെസ്. കുലീനന് തന്റെ ലജ്ജ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്താൻ വിളിക്കപ്പെട്ടവനാ നീ. ശക്തിമാന്, അവന്റെ ശക്തിയുടെ ബലഹീന ബലമില്ലായ്മ നിന്റെ ജീവിതത്തിലൂടെ നീയെ വെളിപ്പെടുത്താനാ വിളിച്ചത്. അവനെ നോക്കിയിട്ട് നീ ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. ഈ ഇരുട്ടിനെ നോക്കിയിട്ട് നീ ഒത്തിരി പ്രകാശമുണ്ടെന്ന് പറയരുത്. ദൈവത്തിന് ദുഃഖമാ. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം, അവന്റെ കണ്ണിലൂടെ ഈ വ്യവസ്ഥിതിയെ കണ്ട ശേഷം ഇവിടെ ലോകത്തിന്റെ വെളിച്ചമായി തീരാനാ ദൈവം വിളിച്ചത്. ഇതാ നിയോഗം. അതിനാദ്യം ഒരു കാര്യം വേണം, ഈ ലോകത്തെ അതിന് ഇരുട്ടോടെ കാണാൻ പഠിക്കണം. ഈ ലോകത്തെ ബോഷത്വമാക്കി നിർത്തിയിരിക്കുക. ബാക്കി നമ്മൾ ചെയ്താൽ മതി. തമ്പുരാൻ അടിച്ചു ഒതുക്കി ബോഷത്വമാക്കി ഇട്ടിരിക്കുക. തമ്പുരാൻ ഇതിനെ ലജ്ജിപ്പിച്ച് നാണം കെടുത്ത് തുണി ഉരിച്ചിട്ടിരിക്കുക. നമ്മൾ ഈ ഇതിനെ കയറി കെട്ടിപ്പിടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 49-ാം സങ്കീർത്തനത്തിൽ ഈ ഈ മനോഹരമായി അണിഞ്ഞൊരുങ്ങിയ ലോകത്തെക്കുറിച്ച് ദൈവം ഒരു ഭക്തനിലൂടെ ഇതിന്റെ യഥാർത്ഥ തനിനിറം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊരു വിശ്വാസികളുടെ യോഗമാണെങ്കിൽ തന്നെ വിശ്വാസികളായ നാം നിരന്തരം ബന്ധം പുലർത്തുന്ന ഈ ലോകത്തെക്കുറിച്ച് ഈ സത്യം ഓർക്കുന്നത് നല്ലതാണ്. 49-ാം സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ കോരഹപുത്രന്മാർ ഒരു കാര്യം പറയുകയാണ്. 49:10 Psalms 49:10
ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടയച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ.
ഞാൻ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. ജ്ഞാനികൾ മരിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ വായിച്ചത് ഒന്നുപോലും തിരുവിത്തറിൽ ജ്ഞാനികൾക്ക് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഈ ജ്ഞാനിയുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾ തിരിച്ചറിഞ്ഞ നിങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ് ഇവരുടെ ഇടയിൽ ജീവിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ കയറിട്ടിറങ്ങി കയറിപ്പോരും, പെട്ടെന്ന് കയറിപ്പോരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ സുവിശേഷമൊക്കെ ട്രാക്ട് കൊടുക്കാൻ പോയ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ട്രാക്ട് ഒക്കെ കൊടുത്ത് കൊടുത്ത് വരുമ്പോ വലിയ ഗേറ്റ് കാണുമോ, അടുത്ത വീട്ടിലോട്ട് കയറും. ഈ ജ്ഞാനിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്നതാ, ജ്ഞാനി. ഈ ജ്ഞാനിയുടെ ഒരു ചിന്ത എന്താണെന്നറിയോ, അങ്ങനെയൊന്നും വേഗം മരിക്കത്തില്ലെന്നാ പുള്ളിയുടെ ചിന്ത. ഞാനും മരിക്കും. ഇരുട്ടിന്റെ ഒരു പ്രത്യേകത, ഇരുട്ടി കിടക്കുന്നവനെ അറിയത്തില്ല അടുത്തത് എന്താന്ന്. അവനെ തൊട്ട് മുമ്പിലുള്ള ഒരു നിഴൽ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ജ്ഞാനി മരിക്കും, പക്ഷെ അവന്റെ അന്തർഗത അതല്ലെന്നാ താഴെ പറയുന്നത്. ഇനി എങ്ങനെയാവും മരിക്കുന്നത്? മൂടനെ പോലെയും മൃഗപ്രായനെ പോലെയും. ഒരേ കോമൺ ആണ് അവന് ഈ മരണം. ഒരൊറ്റ അളവില ദൈവം എടുത്ത് ഒഴിച്ചു വെച്ചിരിക്കുന്നത്, മുകളിൽ ഒരേ കൃത്യം തൂക്കത്തില വെച്ചിരിക്കുന്നത്. ജ്ഞാനിക്കും മൃഗപ്രായനും മൂടനും. ഇത് അവൻ അറിയുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ പറഞ്ഞ് അവനെ ലജ്ജിപ്പിക്കണം എന്നാ കർത്താവ് നമ്മളോട് പറഞ്ഞു. താഴത്തെ വാക്യം, ജ്ഞാനികൾ മരിക്കും മൂടനും മൃഗപ്രായനും നശിക്കും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടയച്ചു പോകും. അങ്ങനെയൊന്നും പെട്ടെന്ന് ഇത് വിടത്തില്ല എന്നതാണ് ജ്ഞാനിയുടെ ഒരു ചിന്ത. ഇത് അങ്ങനെ അങ്ങനെ എന്റെ കയ്യിൽ നിന്നും പോകത്തില്ല, ഇതെന്റെ കൂടെ എപ്പോഴും കാണും. ഇതാണ് അവന്റെ ഒരു ചിന്ത. ഇനി തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. ഇരുട്ടിലിരിക്കുന്നവന്റെ കാര്യമായിട്ട്, ഇരുട്ടിലിരിക്കുന്നവന് അന്തർഗത ഉള്ളു, ബോധ്യങ്ങളില്ല, അന്തർഗതങ്ങളാ. അവൻ വിചാരിക്കുന്ന ഇത് എന്റെ കൂടെ കാണും, എന്റെ കൂടെ കാണും. അവനിങ്ങനെ തോന്നലിൽ ജീവിക്കുക. അവന്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ നല്ലതായിട്ട്, എനിക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ലതായിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായി തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു ഈ ജ്ഞാനിയും വിവേകിയും കുലീനും ചിന്തിക്കുന്നത്. തങ്ങളുടെ നിലങ്ങൾ അവർ തങ്ങളുടെ പേരിടുന്നു, തങ്ങളുടെ പേരിടാൻ നിലങ്ങൾ. ശ്രദ്ധിച്ചിട്ടില്ലേ, ഉണ്ണിക്കുട്ടൻ, ദീപാമോൾ, ഓട്ടോറിക്ഷയിലും ബസ്സിലും ഒക്കെ കണ്ടിട്ടില്ലേ, ആരുടെ പേരാ? അവരുടെ കൊച്ചിന്റെ പേരാ ഇടുന്നത് അല്ലേ. വീട് വീടിനൊക്കെ പിള്ളേരുടെ പേരാ ഇടുന്നത്. അവര് വിചാരിക്കുന്ന എന്നറിയോ, ഇതിങ്ങനെ വർഷങ്ങളോളം ദീപാമോൾ ഇങ്ങനെ കിടക്കുമെന്നാ. 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ദീപാമോൾ CC അടയ്ക്കാതെ ഇത് കൊണ്ടുപോകും. പക്ഷെ ഈ ജ്ഞാനിയും വിവേകിയും കുലഹീരനും ചിന്തിച്ചിരിക്കുന്ന എന്നാണെന്നറിയോ, ഇത് ഞങ്ങളുടെ കൂടെ എന്നും കാണും, എന്നും കാണും എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ ജ്ഞാനിയെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിപ്പിച്ച് ദൈവം ബോഷത്വമാക്കിയിട്ടിരിക്കുക. പ്രിയമുള്ളവരെ, ബാക്കി ശുശ്രൂഷ നീ ചെയ്യാൻ ധൈര്യത്തോടെ നിന്നാൽ, ഹല്ലേലൂയ, ഓ ഈ അത്ഭുത പ്രകാശത്തിലേക്ക് അനേകരെ കർത്താവിനെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഇതാണ് നീയോ. അടുത്ത വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചുകൂടെ, ഇതല്ല നമ്മുടെ പ്രസംഗ വിഷയം. എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കും, നിൽക്കും ബ്രദറെ എന്നാണ് ഇവരെല്ലാം ചിന്തിക്കുന്നത്. നമ്മൾ ഈ നാട്ടുകാരനോടൊന്ന് ചോദിച്ച്, അവരിത് നിലനിൽക്കുന്ന പറയുന്നു, നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നേ അവര് പറയത്തുള്ളൂ. ഇനി അടുത്തത്, അവർ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു, അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിനാടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. ശ്രദ്ധിക്കുക, പണം കൊണ്ടും പദവി കൊണ്ടും പത്രാസു കൊണ്ടും ആരോഗ്യം കൊണ്ടും സ്വയം അലങ്കരിക്കപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനെ നോക്കി പറയുകയാണ്, ഇവനെ മേയിക്കുന്ന ആരാന്നറിയോ? ആരാ? മൃത്യു. അവൻ അറിയുന്നില്ല, ഇരുട്ടില്ല. മൃത്യു മേയിക്കുന്ന സെലിബ്രിറ്റി, മൃത്യു മേയിക്കുന്ന ജ്ഞാനി, മൃത്യുവിനാൽ മേയിക്കപ്പെടുന്ന ധനവാൻ. യെസ് പ്രിയമുള്ളവരെ, തുറന്നു പറയട്ടെ, ലോകത്തിന് നിങ്ങളുടെ ദയനീയാവസ്ഥ വെളിപ്പെടുത്തരുത്. ലോകത്തിന് നിങ്ങളുടെ പരിതാപകരാവസ്ഥ നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ അവന് അവന്റെ ലജ്ജ കാണിക്കണം. ഈ എന്റെ ഒരു ഫിലോസഫി, അത് ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ഞാൻ ഏറ്റവും നല്ല ഡ്രസ് ഇടുന്നത് മീറ്റിങ്ങിലാണ്, ഈ ക്രിസ്ത്യൻ മീറ്റിങ്ങിൽ. ഈ ഡ്രസ്സൊക്കെ തന്നെയാണ് ഞാൻ കല്യാണത്തിന് ഇടുന്നത്. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാരുണ്ട്, അവര് ഏറ്റവും നല്ലത് കല്യാണ ദിവസം വെച്ചിരിക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏതാ വിശേഷപ്പെട്ട ദിവസം? ഏതാ എനിക്ക് വിശേഷപ്പെട്ട ദിവസം? എന്റെ ദൈവത്തിന് മുമ്പിൽ വരുന്ന ഞാൻ ഇവിടെ എന്നേക്കാളും സാമ്പത്തിക ശേഷി ഉള്ള ഒരാളെ ലജ്ജിപ്പിക്കാനല്ല ഞാൻ ഈ ഉള്ളത് ഭേദമുള്ള ഇടുന്നേ. എന്റെ ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ ഏറ്റവും നല്ലത് ഇന്നാ വിശേഷ ദിവസം എനിക്ക്, ഇന്ന ടുഡേസ്. യെസ്, ഭക്തൻ തിരിച്ചറിയണം, ഭക്തന്റെ വിശേഷ ദിവസം നാളെ കഴിഞ്ഞ് കല്യാണ ദിവസമല്ല, ഭക്തന്റെ വിശേഷ ദിവസം ഇന്ന. ഇന്ന ഹല്ലേലൂയ, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിനമാ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ വീട്ടിലെ അലമാരി കാത്ത് നോക്കിയാൽ കല്യാണ ദിവസം മാത്രം ഇടാനായിട്ട് വേറെ ഡ്രസ്സൊന്നും ഇല്ല, ഇതാ മാക്സിമം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എനിക്ക് വേറെ പോകാൻ വലിയ സ്ഥലങ്ങളൊന്നും ഇല്ല. ഞാൻ നരേന്ദ്രമോദിയെ കാണാനായിട്ട് പോകാനൊന്നും എനിക്ക് അവസരമില്ല. ഞാൻ ഇവിടെ വരുന്ന നോക്കിയാ ഞങ്ങളുടെ മാക്സിമം യാത്ര. അതുകൊണ്ട് എന്റെ ഏറ്റവും വെരി ബെസ്റ്റ് ഷർട്ടും പാന്റും ഒക്കെ ഞാൻ എന്റെ കർത്താവിന്റെ ആലയത്തിൽ കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോ തന്നെയാ ഏറ്റവും നല്ല വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ തന്നെ വരുന്നത്. പ്ലീസ് അല്ലോ. പക്ഷെ ഞാൻ ചിലരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് മീ. സഭായോഗത്തിന് വരുമ്പോ പാരകന്റെ ചെരുപ്പും ബട്ടൺ ഷൂവായ ഷർട്ടും, കല്യാണത്തിന് വരുമ്പോ ആളെ തിരിച്ചറിയത്തില്ല. ചിരിക്കരുത്, ശരിയാണോ? വൈ തമ്പുരാന്റെ മുമ്പിൽ പോകാനായിട്ട് ഇതൊക്കെ മതി. ഇതൊന്ന് തിരിച്ച് ചിന്തിച്ചാൽ നല്ലതാ. എനിക്ക് എന്റെ ആഗ്രഹം എന്നറിയോ, പണ്ട് ശിവസോരം പറഞ്ഞായിരുന്നു, ദൈവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ലോകത്തെ സൃഷ്ടിച്ച, ഇറ്റ് ഇസ് കളർഫുൾ. എനിക്ക് നല്ല കളറോടെ നിങ്ങൾക്ക് ഇടച്ചു വരുമെന്ന് വിചാരിച്ചല്ല ഞാൻ ഇതിന്റെയൊക്കെ അടുത്ത മോളിലേക്ക് ഇടേണ്ടതാ. കർത്താവിന്റെ അടുക്കൽ നമുക്ക് ഏറ്റവും നല്ല വസ്ത്രത്തോടെ വരാൻ പറയുള്ളവരെ. യെസ്, ഞാൻ ഇന്ന് രാവിലെ എന്റെ ചെരുപ്പ് ഒന്ന് പോളിഷ് ചെയ്തു. അന്നേരം പറഞ്ഞു ആര് കാണാനാടാ. പക്ഷെ ഞാൻ പിന്നെ ഓർത്തു, കർത്താവിന്റെ ആലയത്തിൽ പോകുമ്പോൾ, മറ്റു പരിപാടിക്ക് പോകുമ്പോൾ നന്നായി പോകാൻ. യെസ്, ഐ വാണ്ട് വിയർ ഗുഡ് ഷർട്ട്. ഉള്ളതിൽ ഏറ്റവും നല്ലതുമായിട്ട് എന്റെ കർത്താവിന്റെ അടുക്കൽ വരിക. പ്രിയമുള്ളവരെ, ഞാൻ ഇതിന്റെ അകത്ത് ഒരു ഉപദേശം ഒന്നും സ്ഥാപിക്കല്ലോ കേട്ടോ, ഞാനൊരു ആശയം പറഞ്ഞങ്ങ് വിടുക. എന്റെ വെരി ബെസ്റ്റ് എന്റെ ദൈവത്തിന്റെ മുമ്പിലുള്ള ദിവസം. യെസ്, നിങ്ങൾക്ക് കൂടുതൽ ഡ്രസ് ഉണ്ടെങ്കിൽ കല്യാണ ദിവസം, ഞാൻ അതൊന്നും അല്ല പറയുന്നത് കേട്ടോ, അതിന്റെ അകത്തൊന്നും ഒന്ന് വെറുതെ അടർത്തി എടുക്കരുത്. യെസ്, മൃത്യു മേയിക്കുന്നവരാണ് ഈ ലോകത്ത് നമുക്ക് ചുറ്റും അലങ്കരിച്ച് നിൽക്കപ്പെടുന്നത്. ഓ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു താഴേക്ക് നോക്കുമ്പോൾ, സ്വർഗം താഴേക്ക് നോക്കുമ്പോൾ, സ്വർഗം ഐൻസ്റ്റീനെ കാണുമ്പോൾ, സ്വർഗം അമിതാഭ് ബച്ചനെ കാണുമ്പോൾ, സ്വർഗം സച്ചിൻ ടെണ്ടുൽക്കറെ കാണുമ്പോൾ, സ്വർഗം ഈ ലോകത്തിലെ മത നേതാക്കന്മാരെ കാണുമ്പോൾ, കഴിവുള്ളവരെ കാണുമ്പോൾ, കർത്താവ് അവരെ കാണുന്നത് അവരുടെ ആഭരണങ്ങളോടെ അല്ല, അവരുടെ അലങ്കാരത്തോടെ അല്ല. കർത്താവ് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മൃത്യു അവരെ മേയിക്കുന്നു. യെസ്, ഇതൊരു ദുഃഖകരമായ കാര്യമാണ്. വളരെ മൃത്യുവിനാൽ മേയിക്കപ്പെട്ടിട്ടും എവിടേക്ക് പോകുന്നു എന്ന് അറിയാത്തവർ. പെട്ടെന്ന് വാക്യം വായിച്ചാട്ടെ, എങ്കിലും എന്റെ പ്രാണനോ, ആ സോറി മൃത്യു, നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപം ഇല്ലാതാകും, പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും, അവൻ എന്നെ കൈക്കൊള്ളും. അടുത്തത്, ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. യെസ്, ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പദവിയിൽ സന്തോഷിക്കുക. നീ ഭയപ്പെടരുത്. ഈ ലോകത്തിലെ ജ്ഞാനികളെയും കഴിവുള്ളവരെയും ബുദ്ധിമാന്മാരെയും സെലിബ്രിറ്റീസിനെ കണ്ടിട്ട് നീ ശങ്കിക്കരുത്. നല്ല ധൈര്യത്തോടെ അവരെ ലജ്ജിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ജീവിക്കണം. ഈ ലോകത്തിലെ ധനവാന്മാരെ കണ്ട് നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്. അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. ഞാൻ അവൻ മരിക്കുമ്പോൾ യാതൊന്നും അവന്റെ മഹത്വം അവനെ, ഓ പ്രൈസ് ദി ലോർഡ്, അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയില്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു വാക്യം എന്റെ മനസ്സിൽ വന്നു. ഈ ലോകത്തിലുള്ള മുഴുവൻ യാത്ര, ഈ നമ്മള് ഒന്നുകൂടി 26 പറഞ്ഞ ഈ മൂന്ന് ഗ്രൂപ്പും അവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും, അവരിങ്ങനെ മഹത്വത്തോടെ ജീവിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അവർക്കറിയില്ല അവരുടെ മഹത്വം അവരെ പിൻചെല്ലത്തില്ല. അവർക്ക് ഒരു കണ്ണാടി പോലും കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഒന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു മഹത്വത്തിൽ അവരിങ്ങനെ ജീവിക്കുക. പക്ഷെ എനിക്ക് പെട്ടെന്ന് എന്റെ മനസ്സിൽ ഒരു വാക്യം വന്ന് ആസാഫ് പറഞ്ഞതാ, പിന്നത്തേതിലോ അവൻ എന്നെ ഓ മഹത്വത്തിലേക്ക്. ഓ ഇവന് പിന്നത്തേതിൽ മഹത്വം പോകുമ്പോൾ ഭക്തന് പിന്നത്തേതിലാ വരുന്നത് മഹത്വം. ഹല്ലേലൂയ. ആദ്യത്തെ വണ്ടിയെ കയറരുത്, രണ്ടാമത്തെ വണ്ടിയല്ലേ കയറാവുള്ളൂ. സി പ്രിയുള്ളവരെ, കൃപയുടെ മഹത്വം കാണുമ്പോൾ ഞാൻ പ്രവേശിച്ചിരിക്കുന്ന കൃപ അത് ദ്രവത്വത്തെ അദ്രവത്വം കൊണ്ട് മാറ്റുന്ന കൃപയാ. ആമേൻ. അത് അപമാനത്തെ തേജസ് കൊണ്ട് രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന കൃപയാ. അത് ബലഹീനതയെ ശക്തി കൊണ്ട് വീണ്ടെടുക്കുന്ന കൃപയാ. അത് മരണത്തെ ജയ് വിളിക്കുന്ന കൃപയാ. പക്ഷേ ഈ കാണുന്ന മുഴുവനും വീരശൂര പരാക്രമികളെ കുറിച്ചും വേദോസം പറയുന്നത് അവരുടെ മഹത്വം അവരെ പിൻചെല്ലുകയില്ല. ഭക്തനെ സംബന്ധിച്ചോ ഇവിടെ ദ്രവത്വം, അവിടെ അദ്രവത്വം. അവിടെ പിന്നത്തേതിലാണ് ഭക്തന്റെ മഹത്വം കൂടുതൽ വെളിപ്പെട്ട് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയുള്ളവരെ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടി പോകേണ്ട ഒരു കാര്യം ഈ പറയുന്നത്. എനിക്കൊരു പാട്ട് വരുന്നുണ്ട്, ഒന്ന് പാടുന്നുണ്ട്. ഒരു ഒരു ഭക്തൻ എഴുതിയ പാട്ടാ, ഞാൻ ഒറ്റയ്ക്ക് പാടാറുള്ളതാ. എന്താണെന്നറിയോ? നിര നിര നിരയായി അണി നിര നീടുവിൻ കുരിശിൻ പടയാളികളെ, നിര നിര നിരയായി. ഹല്ലേലൂയ.
ജയ 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 കാ ഹേളമോ ഈടുവിൻ, ജയ വീരനം യേശുവിനെ, ജയ 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 കാ ഹേളമോ ഈടുവിൻ, ജയ വീരനം യേശുവിനെ. യഹോവാ ദൈവമാം വിശുദ്ധാജാതിനാം അവനവകാശമാം ജനനാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ ഇരുന്നു കൊണ്ട് ആ കാഴ്ച ഇന്ന് കാണൂ പ്രിയമുള്ളവരെ. അത്ഭുത പ്രകാശത്തിന്റെ ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് പറയാം, ഇതുപോലെ ഭാഗ്യമുള്ള ഒരു ജനം വേറെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇവരുടെയോ ആരുടെയും മഹത്വം പിഞ്ചല്ലാത്ത മഹത്വമാകുമ്പോൾ ഭക്തന്റെ മഹത്വം ഇവിടെ നിന്ന് പോകും തോറും പിഞ്ചെന്നുകൊണ്ട് പിന്നത്തേതിൽ അധികം മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിലാണ് ഇന്ന് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിയുടെ മുമ്പിൽ ഞാൻ ഭാരപ്പെടണ്ട, ബലവാന്റെ മുമ്പിൽ ഞാൻ ലജ്ജിക്കണ്ട, കുലീനന്റെ മുമ്പിൽ എനിക്ക് ഒരു നാണം കേട് തോന്നണ്ട. എന്റെ യേശു തന്റെ ക്രൂശിന്റെ ബോഷത്വം കൊണ്ട് ഇവന്മാരെ മുഴുവനും ബോഷത്വമാക്കിയെങ്കിൽ എനിക്ക് ധൈര്യത്തോടെ ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഫിലോസഫിയും വ്യവസ്ഥിതി എത്ര പുരോഗമിച്ചാലും എനിക്കൊരു വീട്ടിൽ കയറാൻ എനിക്ക് ധൈര്യമില്ലാതെ പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് പറ്റുന്നില്ല. അതിന്റെ കാരണം ഞാൻ ഈ ലോകത്തെ ഇപ്പോഴും എവിടെയോ ഇച്ചിരി ശ്രേഷ്ഠത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, ദാറ്റ് ഈസ് ഓൺലി റീസൺ. എനിക്കിപ്പോൾ എന്തുകൊണ്ട് ഒരു വീട്ടിൽ ധൈര്യമായിട്ട് കയറി കഥകെ കൊട്ടി സുവിശേഷം പറയാൻ കഴിയാത്തെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഒറ്റ കാരണം കൊണ്ടാ. ഈ ലോകം വല്ലാതെ മെച്ചപ്പെട്ടു പോയി കേട്ടോ എന്ന് എന്നോട് ആരോടോ പറയുന്നുണ്ട്. ഇത് ബ്രദർ മനോജ്, നീ വിചാരിക്കുന്ന പോലെയല്ല. ഒത്തിരി പുരോഗമിച്ചു പോയി, അകത്ത് കയറിയ നിന്നെ അവന്മാർ പൂട്ടും സുവിശേഷം പറയാൻ പോയാൽ. പ്രിയുള്ളവരെ, ഞാൻ 9.5-10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ആരും ക്ഷണിക്കാതെ വീട് തോറും ട്രാക്ട് കൊടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇപ്പം ആരെങ്കിലും വിളിച്ചാൽ പോകാവുന്ന അവസ്ഥയില്ല. എന്റെ കാര്യം ഞാൻ ഈ പറയുന്നു, പക്ഷെ കർത്താവ് എന്നോട് സംസാരിക്കുന്ന വചനമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ. എടാ, എന്റെ പുത്രനായ ക്രിസ്തു തന്റെ കുരിശുകൊണ്ട് ബോഷത്വമാക്കി ഇട്ടിരിക്കുന്ന ഈ ലോക വ്യവസ്ഥിതിയുടെ നടുക്ക് കയറിയിട്ട് നീ ഇതിനെ ഭാഗ്യമെന്ന് പറയാതെ ഇതിനെ ഇരുട്ടെന്ന് നീ വിളി, അപ്പോഴാണ് നിനക്ക് എന്റെ നിയോഗം ഏറ്റെടുക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പെട്ടെന്ന് വായിക്കേണ്ട സമയം പോവോ? 1 കൊരിന്ത്യർ 15 നമ്മളിപ്പം വായിച്ചതാ. അപമാനത്തിൽ വിതയ്ക്കപ്പെടും, തേജസ്സിൽ ഉയർക്കപ്പെടും. അതിന്റെ 46 എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വചനമുണ്ട്. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 15:46. എന്നാൽ 45 ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേത്. നമ്മളിപ്പം വായിച്ച ഭാഗം, അതായത് അവരുടെ മഹത്വം അവരെ പിൻചെല്ലത്തില്ല. പക്ഷെ ആസാഫ് 73 പറയുന്നത്, പിന്നത്തേതിൽ അവൻ എന്നെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കും. സ്വസ്ഥമായിട്ടിരിക്കുക പ്രിയമുള്ളവരെ, ഇപ്പോഴല്ല മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്, പിന്നത്തേതിൽ മെച്ചമായതൊന്നുണ്ട്. ഇപ്പോൾ ദ്രവത്വത്തിലിരിക്കുന്ന ഭക്ത ധൈര്യപ്പെടുക, പിന്നത്തേതിലാണ് നിന്റെ മഹത്വം ഇരിക്കുന്നത്. ഇപ്പോൾ നിനക്ക് ഉള്ളിൽ മഹത്വമുണ്ട്, എന്നാൽ അവനെ കാണുമ്പോൾ നിന്റെ മുഴുവനും ആളത്വവും പൂർണ്ണമായി മഹത്വപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ഈ വാക്യം വായിച്ചപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഒരു സന്തോഷം തോന്നിയത്, പ്രാകൃതമാണ് ഒന്നാമത്തേത്, എന്നിട്ട് പൗലൂസ് പറയാണ് ആത്മീയം പിന്നത്തേതിൽ വരും. ആദ്യം നീ ലോകത്തിൽ ജനിക്കുമ്പോൾ പ്രാകൃതനായിട്ട് ജനിച്ച, നാച്ചുറൽ മാനായിട്ട് ജനിച്ച, അമ്മയിലൂടെ ഉദരത്തിലൂടെ വന്നവർക്കെല്ലാം ഒന്നാമത്തെ ബസ്സിലിരുന്ന് യാത്ര ചെയ്യാനുള്ള ഭാഗ്യമേ ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ പൗലോസിന്റെ ഭാഷ എനിക്ക് ഇഷ്ടപ്പെട്ടു, ആദ്യം വരുന്നത് എന്താ? പ്രാകൃതം. ആത്മീയമോ പിന്നത്തേതിലാ വരുന്നത്, പിന്നത്തേതിലാ വരുന്നത്. അത് ഇച്ചിരി പുറകെ, അതാ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ ബസ്സിലെ കയറാനുള്ള, ആദ്യത്തെ ബസ്സിൽ കയറരുത്. ആദ്യത്തെ ബസ്സിലെല്ലാരും ഇപ്പൊ ഇരിക്കുന്നത് ആരുടെയാ? പൊന്നമ്മന്റെ രാഘവന്റെയും മകനായി ഈ ഭൂമിയിൽ പ്രാകൃത മനുഷ്യനായി ജീവിച്ച ആ ബസ്സിൽ കയറി ഇരിക്കുക. ആ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ഏതാ? ആത്മീയം. ഓ പ്രൈസ് ദി ലോർഡ്. ആദാമിൽ നിന്നും എന്നെ ഇറക്കി പിടിച്ചിറക്കിയിട്ട് യേശു ക്രിസ്തുവിൽ എന്നെ ഇരുത്തിയിരിക്കുക. രണ്ടാമത്തെ ബസ് മിസ് ചെയ്ത് ചില രണ്ടാമത്തെ ബസ്സും ഇങ്ങനെ ടാറ്റയൊക്കെ കാണിച്ച് വിട്ടിട്ട് അടുത്ത ബസ്സിന് വേണ്ടി നോക്കിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരെ കുറിച്ചാണ് പറയുന്നത്, അവരുടെ രൂപമോ ഇല്ലാതെ ആയിപ്പോകും. യേശു ക്രിസ്തുവാണ് രണ്ടാമത്തേത്, അതാണ് പിന്നത്തേതിൽ വരുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്തനെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്, അവൻ അപമാനത്തിൽ വിതയ്ക്കപ്പെടും, തേജസ്സിൽ ഉയർത്തപ്പെടും. അവനെ കുറിച്ച് പറയുകയാണ്, അവൻ മരണത്തെ ജയിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഈ ഇരുട്ടിൽ കിടക്കുന്ന ജനത്തിന് ഇത് അറിയില്ല. അവർക്ക് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വാക്യം വായിച്ചല്ലോ അല്ലെ, കുഞ്ഞാടിന്റെ ദർശനം ഏൽക്കുമെന്ന് ഭയപ്പെട്ടിട്ട് പ്രഭുക്കന്മാരും സഹസ്രാധിപന്മാരും വലിയ 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 ഈ ലോകത്തിലെ വലിയ ജ്ഞാനികളൊക്കെ ഓട്ടടാ ഓട്ടവാ, എവിടെയാ, എങ്ങനെയേലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗുഹയ്ക്കകത്തോടുക. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ഇവിടെയുള്ള വലിയ ഇപ്പോഴത്തെ വലിയ ഈ മുട്ടാളന്മാരൊക്കെ പ്രാണനം കൊണ്ട് ഓടുന്ന ഓട്ടം ഒന്ന് ഓർത്തുപോയി. എവിടെയാ? ഞങ്ങളുടെ മേലെ ഈ മലകൾ വന്ന് വീണ് ഞങ്ങൾ മരിക്കട്ടെ, അതാണ് കുഞ്ഞാടിന്റെ ദർശനമേക്കുന്നതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞ് ഇപ്പോൾ വലിയ കസേരയിൽ ഇരിക്കുന്നവർ അന്ന് ചെരുപ്പ് പോലും ഇടാതെ ഓടുന്ന ഒരു കാഴ്ച, അത്ര ഉള്ളു പ്രിയമുള്ളവരെ ഈ കാണുന്ന ലോകം. അതാണ് 49-ാം സങ്കീർത്തനക്കാരനും പറഞ്ഞത്, പറഞ്ഞു വെച്ചത്. അതിന്റെ ബാക്കി 39-ാം സങ്കീർത്തനം ഏറ്റുപിടിച്ചിട്ടുണ്ട്, അത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. അതിന്റെ ബാക്കി 90-ാം സങ്കീർത്തനക്കാരനും പറയുന്നുണ്ട്, ഈ ലോകത്തിലെ പ്രതാപം പ്രയാസവും ദുഃഖവും. യെസ്, എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? പ്രതാപം കിട്ടണമെങ്കിൽ പ്രയാസപ്പെടുകയും ചെയ്യണം, കുറെ ദുഃഖിക്കുകയും ചെയ്യണം. കിട്ടിയാൽ ഇത് പോകാതിരിക്കാനും പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യണം. അതാ സങ്കീർത്തനക്കാരൻ പറയും, ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്, പ്രതാപം മെയിൻറ്റെയിൻ ചെയ്തെടുക്കണം, എന്ത് വേണം? പ്രയാസം വേണം, ദുഃഖം വേണം. ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? രാത്രി ഉറങ്ങാതിരിക്കണം, ഇത് വല്ലരും കൊണ്ടുപോയോ എന്നുള്ളത് നോക്കണം. കറക്റ്റ് വേടാ, ഇത് ആർക്കറിയത്തില്ല, ഇരുട്ടി കിടക്കുന്നതിന് അറിയത്തില്ല. നീ അവിടെ ചെന്ന് അവനെ ലജ്ജിപ്പിക്കണം എന്നാ പറഞ്ഞു. യെസ്, ഹല്ലേലൂയ. ഞാനിങ്ങനെ ഈ പൗലൂസിന്റെ മാനസാന്തരം ഓർക്കും. പൗലൂസ് പുള്ളി ഈ ഞാൻ പറഞ്ഞത് ഈ തീവ്രവാദ ഗ്രൂപ്പിന്റെ അകത്ത് ഒരാളെ അന്വേഷിക്കുന്ന ഏതെങ്കിലും തീവ്രവാദി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും തലപ്പത്ത് കൊണ്ടുപോകാൻ പറ്റിയ ആള് ശൗല. പുള്ളി ഒരു ബേസിക്കലി ഒരു ഒരു തത്വജ്ഞാനിയാണ്, ഫിലോസഫറാണ്, സാധാരണ മനുഷ്യനില്ലാത്ത അപാരമായ ധൈര്യം, ബേസിക്കലി ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു മനുഷ്യന് ഈ പൗലൂസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹം കുതിരപ്പുറത്ത് കയറിയിട്ട് തന്റെ കയ്യിൽ ഒരു അധികാര പത്രമുണ്ട്, എന്താ? ഡമാസ്കസിൽ അവിടെയുള്ള ക്രിസ്തീയ മാർഗക്കാരെ പിടിച്ചു കെട്ടി, എനിക്കറിയില്ല എങ്ങനെ പിടിച്ചു കിട്ടിക്കൊണ്ടുവരുമെന്ന്. പുള്ളിയെ വിട്ടിരിക്കുക, ഇയാളെ കൊണ്ടുവരുമെന്ന് അവർക്കറിയാം, കാരണം ഇങ്ങനെ പോയാലേ കാര്യം നടക്കത്തുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച, ഡമാസ്കസിലുള്ള കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആൾക്കാരുടെ കയറ് കൊണ്ട് പിടിച്ചു കെട്ടിയിട്ട് അവന്മാരെ ഇവിടെ കൊണ്ടുവരണം. അത് ചില്ലറ കാര്യമാണ് ഇവിടെയുള്ളവർ. അത്രയ്ക്കും കഴിവുള്ള ഒരു ശക്തിയുള്ള അധികാരമുള്ള ഒരു മനുഷ്യൻ. അപ്പൊ ഇവരിങ്ങനെ കുതിരപ്പുറത്ത് വരിക, ആ കുതിര കുളമ്പുടിയൊക്കെ അടിച്ചടിച്ചും വരിക. ഇവന്റെ മനസ്സിലും അഹങ്കാരമാ, അവിടെ ചെന്നിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ഇറങ്ങുമ്പോ തന്നെ ക്രിസ്ത്യാനികളൊക്കെ പെട്ടെന്ന് സ്തോത്രം ഹല്ലേലൂയ്യയൊക്കെ പറഞ്ഞ് ഹോളിന്റെ അകത്ത് കയറി പ്രാർത്ഥിച്ച് പൂട്ടി ഭയത്തോടെ അവിടെ ഇരിക്കും. പുള്ളി അവിടെ വരെ എത്തിയോ? ഇല്ല. വഴി വെച്ച് പുള്ളിയുടെ ഒരു വീഴ്ച കാരണം കേട്ടോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ, കലക്ടർ പോകുന്ന വഴിക്ക് കാറേന്ന് ചെളിയിലോട്ട് തെറിച്ചിട്ട് പുള്ളിയുടെ ഷൂസും കോട്ടും എല്ലാം ചെളിക്കകത്ത് മുങ്ങി പുള്ളി ഒരു പരുവത്തി പൊങ്ങി വരുന്നത് കാണാൻ എന്തൊരു നാണക്കേട്. നമ്മുടെ കാര്യമല്ല, കലക്ടറുടെ കാര്യം ഞാൻ പറഞ്ഞു. ഇതേപോലെ നേരെ കമന്നടിച്ച് പൊടിക്കാത്ത പിന്നിട്ട് അവിടുന്ന് ഉരുണ്ട് പിടിച്ച് എവിടെയാ പോയത്? എങ്ങോട്ടാ? അധികാരപത്രമായിട്ട് പോയതാ. ഇത് നാട്ടുകാരനറിയത്തില്ല, ജ്ഞാനിക്കറിയത്തില്ല. ജ്ഞാനി വിചാരിക്കുന്നത് കൂടെ കാണും എന്നും, ബലവാൻ വിചാരിക്കുന്ന എന്നും ബലം കൂടെ കാണുമെന്നാ. പ്രിയുള്ളവരെ, കുലീനന്റെ ലജ്ജ വെളിപ്പെടുത്തുന്ന സുവിശേഷം കയ്യിൽ കിട്ടിയിരിക്കുന്നവരാണോ? നിലത്ത് വീട് പൊടി കൊണ്ട് ഉരുണ്ട് കിടക്കുന്ന പത്രോസ്, സോറി പൗലോസ്, ആ വീഴ്ചയിൽ ആരോ ഭക്തന്മാര് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു കോഴി ചെറിയ കടുവ ഇറക്കുന്നത് പോലെ ശബ്ദം കേട്ടു താഴെ കുതിരക്കുളമ്പടിയുടെ എന്ന് എന്നെ നോക്കാമെന്ന് ജനല് തുറന്നപ്പോഴാണ് ബാക്കി സംഭവങ്ങളെല്ലാം നടന്നെന്ന് ആലങ്കാരിക ഭാഷയിൽ ആൾക്കാർ പറയുന്നു. ഒരു വെട്ടം യേശുവിന്റെ ശോഭ അവന്റെ കണ്ണിലടിച്ചു. പ്രിയുള്ളവരെ, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാനാണ് ഇത്രയും വിവരിച്ചു പറയുന്നത്. ആ മനുഷ്യന്റെ കാഴ്ച പോയി. ആരാ? ഈ ലോകത്തിലെ ജ്ഞാനിയുടെ കാഴ്ച പോയി, ഈ ലോകത്തിലെ ബലവാന്റെ കാഴ്ച പോയി, ഈ ലോകത്തിലെ സെലിബ്രിറ്റിയുടെ കാഴ്ച പോയി. അവൻ രണ്ട് കൈയും രണ്ട് സഹോദരന്മാരുടെ തോളയിലിട്ടിരിക്കുകയാണ്. ദമാസ്കസിലേക്കാണ് അവന്റെ അടുത്ത യാത്ര. പക്ഷെ ഇപ്പോൾ അവൻ യാത്ര ചെയ്യുന്നത് കുതിരപ്പുറത്തല്ല, വഴി കാണാൻ മേലാത്തവനായി, തപ്പിത്തടഞ്ഞവനായി. രണ്ടുപേര് തന്നെ പിടിച്ചുകൊണ്ട് പോകത്തക്കവണ്ണം അന്ധനായിട്ടാണ് അവൻ ദമാസ്കസിലേക്ക് ചെന്ന് കയറുന്നത്. ഭക്തന്മാരെ, ഈ ലോകത്തിലെ ശക്തന്മാരെ നോക്കിയിട്ട് നീ ചിന്തിക്കേണ്ടത് ഇതാ, ഇത്രയേ ഉള്ളൂ. എന്റെ കർത്താവിന് എത്ര അധികാരമുണ്ടെന്ന് വിശ്വസിക്കുന്നവനെ ഒറ്റ നിമിഷം കൊണ്ട് കുതിരപ്പുറത്തുനിന്ന് താഴെ മണ്ണിലിട്ട് ഉരുട്ടിയിട്ട് ചെന്നു കയറേണ്ട അടുത്ത് തപ്പിത്തടഞ്ഞ് ചെന്നു കയറാൻ തക്കവണ്ണം അവനെ തന്റെ കൈകളിൽ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ നാം വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ കഴിഞ്ഞ ആഴ്ച വായിച്ചു, സഹസ്രാധിപന്മാര് വരെ അങ്ങോട്ടും കൂടെ താലങ്ങും ബലം കിടന്നുകൂടും, ഞങ്ങൾ എങ്ങനെയും ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. യെസ്, എന്റെ മനസ്സിൽ ഒരു വാക്യം വരുന്നുണ്ട്, 62:9, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഒരു ഭോഷ്കും. ഹല്ലേലൂയ. സാമാന്യ ജനം, കോമൺ മാൻ, ഒരു ശ്വാസം. ഇനി റോയൽ പീപ്പിൾ, ഒരു ഭോഷ്ക്. കാണ്, അങ്ങനെ കാണ്, അങ്ങനെ കാണ്. എനിക്ക് എന്നെ എന്നെ രാവിലെ ഞാനത് വായിച്ചപ്പോൾ എന്നെ സന്തോഷിപ്പിച്ചത്, ഈ അനന്യാസ് എവിടുത്തുകാരനാണെന്ന് അറിയാം? ദമാസ്കസുകാരൻ, ദമാസ്കസിലെ ക്രിസ്ത്യാനി അനന്യാസ്. ഈ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകേണ്ട കൂട്ടത്തിൽ അനന്യാസ് ലിസ്റ്റിനകത്തുണ്ട്. അപ്പൊ ഇവന്റെ കുതിരപ്പുറത്തുള്ള യാത്ര അങ്ങ് എത്തിയിരുന്നെങ്കിൽ ഈ പിടിച്ചു കെട്ടിക്കൊണ്ട് പോരുന്നതിന്റെ താരും വന്നനെ അനന്യാസ്. പക്ഷെ എന്നെ രസം എന്നറിയോ, ഈ വഴി വെച്ച് ബ്രേക്ക് ഡൗൺ ആയി ഈ സഹോദരനെ പൊക്കിയെടുത്തോണ്ട് ഇവനിങ്ങനെ തപ്പിത്തടഞ്ഞ് ഏതാ വഴി, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ എന്നൊക്കെ വലിയ ഞാനി ഇങ്ങനെ ദവാസ്കസിൽ ചെല്ല്. അപ്പൊ ഈ കൂടെ വരുന്നവര് പറഞ്ഞ കാലൊന്ന് പൊക്കി കയറ്റി വെക്കണം, അനന്യാസിന്റെ വീടിന്റെ ഫ്രണ്ടിലെ പടിക്ക് ഇച്ചിരി പൊക്കമുണ്ട്, അപ്പൊ ഞാനി പൊക്കി വെക്കുക. പരിതാപകരം. പുള്ളിയുള്ളൊരു സന്തോഷകരമായ കാര്യം, ഭക്തൻ സന്തോഷിക്കേണ്ട എന്നാണെന്നറിയോ? അവിടെ പിടിച്ച് ആരെ പിടിച്ചു കെട്ടാനാണ് ഈ പുള്ളി പോയത്? അവൻ ഇവന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക, സഹോദരാ ശൗലേ നീയെ കാഴ്ച പ്രാപിക്കും, എല്ലാം എടുത്ത് കഴിക്കുക. അവനെ സ്ഥാനപ്പെടുത്തിയെന്ന് എന്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇതാ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്തമായതിനെ ദൈവം തെരഞ്ഞെടുത്തത്. പക്ഷെ നമ്മൾ പറയുന്നതിന് എന്തറിയോ,
ഇവരൊക്കെ വലിയ ആൾക്കാരാ.
പ്രിയമുള്ളവരെ, ഈ മറ്റൊരു സുവിശേഷം കേട്ടിട്ട് ഭാഗ്യവാനെ കയറി നിർഭാഗ്യവാനെന്ന്, നിർഭാഗ്യവാനെ കയറി ഭാഗ്യവാനെന്നും പറയാതിരിക്കുക. പ്രോസ്പിരിറ്റി കേട്ട് 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 ഭക്തന്മാർക്ക് ആരെ ഭാഗ്യവാനെന്ന് വിളിക്കാൻ അറിയത്തില്ല. അതായിപ്പോ എവിടെയെങ്കിലും ഒരു ടിവിയുടെ ചാനൽ ഓൺ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് പറയുന്നത്, നീ നിനക്ക് ഇപ്പൊ ഈ വണ്ടിയില്ലേ, നിനക്ക് വീടില്ലേ, നീ ദരിദ്രനാ, യേശുവിനെ വിശ്വസിക്ക, പഞ്ചായത്തിൽ ഏറ്റവും വലിയ പണക്കാരനാക്കാൻ ദൈവം നിന്നെ. അപ്പത്തേക്ക് നമ്മളുണ്ടല്ലോ,
അയ്യോ ഇത് ശരിയാ, ബ്രദർമാര് പറയുന്നത് ശരിയാ.
യേശു ക്രിസ്തുവിന്റെ ഉള്ളിൽ നിന്നിട്ട് പറ, പറ ഞാൻ അത്ഭുത പ്രകാശത്തിലേക്കാ വന്നിരിക്കുന്നത്.
ഇവരെല്ലാം വെറും നിഴല് മാത്രം, നിശ്ചയം.
പ്രിയുള്ളവരെ, എത്ര ശക്തിയുള്ളവനും ശ്വാസം പോയാൽ പിന്നെ വെറും മണ്ണായിട്ടേ മാറത്തുള്ളൂ. എല്ലാ ശക്തന്മാരുടെയും ശ്വാസം പോയാൽ വെറും മൺകൂനകളാ. 5-6 ദിവസം എടുക്കുന്നേ ഉള്ളൂ മണ്ണായി തീരാൻ. പക്ഷെ വിദിൻ 5 ഡേയ്സ് എല്ലാ ശക്തന്മാരും മണ്ണായി മാറും. പൊടിയായി തീരുന്ന ഇവനെ നോക്കിയാണോ നീ ശക്തനെന്ന് വിളിക്കുന്നത്? എന്റെ യേശു സഭയോട് പറയുകയാണ്, നോ, ഭൂമിയിലുള്ള വിശുദ്ധന്മാരാ, എനിക്ക് ശ്രേഷ്ഠജനം, എനിക്ക് ശ്രേഷ്ഠജനം. ഓ ദൈവത്തിന് സ്തോത്രം. അനന്യാസ് അറിഞ്ഞു കാണും, അവിടുന്ന് ഒരുത്തം വന്നിട്ടുണ്ട്, അധികാരപത്രമായിട്ട് വരുന്നുണ്ട്. ഇവനാണ് സ്തേവാനോസിനെ കൊല്ലാൻ വേണ്ടി തുണിയൊക്കെ ചുരുട്ടി പിടിച്ച് നിന്നവൻ, ഇവൻ വരുന്നുണ്ട്. അനന്യാസും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അനന്യാസിന് ഒരു ഗുഡ് ന്യൂസ് കിട്ടി. അനന്യാസിനോട് ദൈവം പറയാ, എടാ നിന്നെ പിടിച്ചു കിട്ടാൻ വന്നവനെ ഞാൻ പിടിച്ചു കിട്ടി, നീ അവന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രിയുള്ളവരെ, ധനാത്തര മോദിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ചിലപ്പോ നിങ്ങളായിരിക്കും അവൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. യെസ്. ഞാൻ പറയട്ടെ പ്രിയരെ, മേശകളെ ശുശ്രൂഷിച്ചിരുന്ന ഫിലിപ്പോസ്, ഈ എത്യോപ്യക്കാരനെ ഷണ്ണൻ, അവൻ ഈ തേടയിലിരുന്നുകൊണ്ട് ഇത് വായിക്കാം, പുസ്തകം തുറന്നിട്ടുണ്ടെന്നേ ഉള്ളൂ, ഹൃദയം തുറക്കാൻ പറ്റുന്നില്ല, പുസ്തകം തുറന്നു വെച്ചിരിക്കുക അർത്ഥം പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒത്തിരി പേരുടെ കയ്യിൽ പുസ്തകം ഉണ്ട്, തുറന്നു വായിക്കുന്നുണ്ട്, ഒന്നും പിടികിട്ട, അവനിത് അടച്ചു വെച്ചിരിക്കുക. ആര് ചെന്നാലേ ഇത് തുറക്കത്തുള്ളൂ? സാറാ, നീ ചെന്നാലേ തുറക്കത്തുള്ളൂ. മന്ത്രിക്ക് പോലും അടച്ചു വെച്ചിരിക്കുന്ന സത്യം. ഞാനീ ബോഷത്തനെ ബോഷനാക്കിയിരിക്കുക ദൈവം. ഫിലിപ്പോസ് രഥത്തോട് കൂടെ നടന്നിട്ട് പറഞ്ഞു, മന്ത്രിയെ ഒന്നും മനസ്സിലാകുന്നില്ലേ? ഇല്ല. ഫിലിപ്പോസ് കയറി അങ്ങോട്ടിരുന്നു. ഇശയപ്രവചനം 53-ാം അധ്യായം നല്ല രസകരമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു, ജ്ഞാനിയുടെ ജ്ഞാനം ഇല്ലാതായി. അപ്പൊ ഈ ജ്ഞാനി പറഞ്ഞ എന്നാണെന്നറിയോ? എവിടെയാണ് വെള്ളം സ്നാനമേൽക്കാൻ? ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിളി, ഇതാണ് ഭക്തന്റെ നിയോഗം. ഹല്ലേലൂയ. ഞാനൊരു വാക്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കാം. അപ്പോസ്തല പ്രവർത്തിക്കകത്ത് സഹോദരന്മാരെ, എസ്പെഷ്യലി ഐ വാണ്ട് ടു സ്പീക്ക് ടു ദ യങ്സ്റ്റേഴ്സ്, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങളോട് ഞാൻ പ്രത്യേകമായിട്ട് പറയട്ടെ. പൗലോസ് 1:18 തുടങ്ങുന്നത് തന്നെ, സോറി, 2-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ചിന്തയാണ് എന്റെ മനസ്സിലെ പ്രധാനമായ ചിന്ത. ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. ഈ ലോകത്തെ ബോഷത്തമാക്കാൻ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ആയുധം ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവ. വേറെ ഒരു ആയുധവും ദൈവം സഭയ്ക്ക് കൊടുത്തിട്ടില്ല. ജ്ഞാനിയെയും ബലവാനെയും കുലീനനെയും ഇല്ലാതാക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്നത് വേറെ ഒരായുധമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവ. ഇത് പൗലോസിനറിയാം, പൗലോസ് ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ടിരിക്കണം. പ്രിയമുള്ളവരെ, വീട് വിട്ടും നാട് വിട്ടും കൂടു വിട്ടും വർഷങ്ങൾക്കും മിഷണറിമാര് വിദേശ രാജ്യങ്ങളിലേക്കും കാടുകളിലേക്കും വനാന്തരങ്ങളിലേക്കും ദ്വീപുകളിലേക്കും പോയപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിട്ട് അവര് കടന്നുപോയ സ്ഥലത്തെല്ലാം അവർ നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായി പോവുന്നിടത്തെല്ലാം അവർ ഒരു ബാധയായി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന്റെ 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. അവർ അവിടം തൊട്ട് പിന്നീട് നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മതി, 2, 3, 4, 5 അധ്യായത്തിലൊക്കെ അവർക്കൊരൊട്ട പ്രസംഗമേ ഉള്ളൂ. എന്താണെന്നറിയ അവരുടെ പ്രസംഗം? നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു, ദൈവം ഉയർപ്പിച്ച ക്രിസ്തു, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു, ദൈവം ഉയർപ്പിച്ച ക്രിസ്തു. അവരതങ്ങ് നാട്ടന്നങ്ങ് പ്രസംഗിച്ചു. ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ തവള കയറിയതുപോലെ ആയിപ്പോയി എല്ലാ യെരുശലേമിന്റെ എല്ലാ കോണിലും ഈ പ്രസംഗം. എല്ലായിടത്തും ഒറ്റ ബാനറേ ഉള്ളൂ, ഇത് മാത്രം, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു, യേശു പിതാവ് ഉയർപ്പിച്ച ക്രിസ്തു. അവര് നടന്ന് പ്രസംഗിച്ചു, നടന്ന് പ്രസംഗിച്ചു, അത് മുഴുവനും നിറച്ചു. ഓരോ തെരുക്കോണിലും നിന്നിട്ട് അവര് പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തു, ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്. വേറെ ഒന്നും അവരുടെ ഇല്ല. ഞാൻ ഇന്ന് പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നും അല്ല അവർ വന്നത്. അവർ ചെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങ് പ്രസംഗിച്ചു. അവരുടെ കയ്യിൽ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് മാത്രമുള്ളായിരുന്നു. അവരങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് തെരുക്കോണിൽ നിന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവനെ പിതാ ഉയർപ്പിച്ചു. നിറച്ചു, നിറച്ചു, എല്ലാ കോണിലും നിറച്ചു. അവസാനം ഇവരെ ഈ തവളെ ഓടിക്കാമെന്ന് വിചാരിച്ച് പറവം കഷ്ടപ്പെട്ടാലും തവള ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് പോലെ ഇവരെ അമർച്ച ചെയ്യാനായിട്ട് എത്ര ശ്രമിക്കുന്നു, അത്രയും എരിശലേം മുഴുവൻ ഒറ്റ പ്രസംഗം. യേശു ക്രൂശിക്കപ്പെട്ടു പാപത്തിന് വേണ്ടി, യേശുവിനെ പിതാവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. മൊത്തം ജനങ്ങള് കേട്ട് കേട്ട്, അധികാരികൾ ഇതും തടയാൻ ശ്രമിക്കുമ്പോൾ, ഇതെവിടെയെങ്കിലും ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെയും വന്ന് കയറുക ഈ പ്രസംഗം. അവസാനം 5-ാം അധ്യായത്തിൽ ഇവരെ പിടിച്ച് അടിച്ച് ശാസിപ്പിച്ച് വിട്ടാൽ ഈ തവള ഈ ബാധയൊന്ന് ഒതുങ്ങുമെന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് പിന്നെ ഇരട്ടി ശക്തിയോടെ ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നമ്മളത് വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തി 5-ൽ നിങ്ങൾ യെരുശലേമിനെ മുഴുവനും ഉപദേശം കൊണ്ട് നിറച്ചു, നിറച്ചു. ഏതാ ഉപദേശം? ഏതാ ഉപദേശം? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. പ്രിയമുള്ളവരെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവേയായിട്ട് അവർ കടന്നുപോയി, അനേകർ കർത്താവിന്റെ സാക്ഷികളായി തീർന്നു. ഞാനികളെ ലജ്ജിപ്പിപ്പാൻ കർത്താവ് ഈ ക്രൂശിന്റെ ബോഷത്വം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. 1 കൊരിന്ത്യർ, നമ്മൾ ഈ വായിച്ച 1 കൊരിന്ത്യർ തന്നെ, 2-ാം അധ്യായത്തിൽ പൗലോസ് ആറാമത്തെ വാക്യത്തിൽ ആറ് ഏഴ് എട്ട് വാക്യത്തിൽ ആറ് ഏഴ് വാക്യത്തിൽ പറയുന്നു. ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 2:6-7. എന്നാൽ
തികഞ്ഞവരുടെ ഇടയിൽ
ഞങ്ങൾ
ജ്ഞാനം സംസാരിക്കും.
ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല,
നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കും.
ഈ ലോകത്തിലെ ജ്ഞാനിയുടെ അടുക്കൽ ഞങ്ങൾ സംസാരിക്കുന്ന ഒരു ജ്ഞാനമുണ്ട്. അത് ഈ ലോകത്തിലുള്ള ആൾക്കാർക്ക് ബോഷത്വമാണ്. ഒരു പുതിയ സദസ്സിനെ കാണുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം പ്രസംഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ട് സഹോദരന്മാർ സംസാരിച്ചപ്പോൾ അതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് ചോദിച്ചു. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 2000 വർഷം മുമ്പ് മരിച്ച ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ഇവൻ അതൊരു ബോഷത്വമല്ലേ, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോരാട്ടം. അപ്പൊ നമ്മൾ പിന്നെ ഇങ്ങനെ സകലം സൃഷ്ടിച്ച ദൈവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങും. പക്ഷെ വേദോത്സവം പറയുന്നത് ഈ ലോകത്തിലെ ജ്ഞാനികളുടെ നടുവിൽ ദൈവം ഞങ്ങളുടെ തേജസ്സിനായി മുൻനിയമിച്ച ഒരു ജ്ഞാനം ഉണ്ട് അല്ലെ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും ഇപ്പോൾ മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം ഞങ്ങൾ എന്ത് ചെയ്യുന്നു? എന്താ ദൈവത്തിന്റെ ജ്ഞാനം? യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇത് നമ്മുടെ ജ്ഞാനം. നമ്മുടെ ജ്ഞാനം എന്ന് പറഞ്ഞ യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് അത്ര അറിഞ്ഞിട്ട് പോയാൽ മതി. അവനിത് ബോഷത്ത. പക്ഷെ ആ ബോഷത്വത്തിന്റെ നടുവിൽ ആ ബോഷത്വത്തെ ലജ്ജിപ്പിക്കാൻ യേശു ക്രൂശിക്കപ്പെട്ടു എന്ന ജ്ഞാനം അധികമാണെന്നാണ് പൗലോസ് പറയുന്നത്. യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഏത് ജ്ഞാനിയുടെ നടുവിലും ഈ മുൻ നിയമിച്ച ഈ ജ്ഞാനം കൊണ്ട് നിനക്ക് കർത്താവിനെ മഹിമപ്പെടുത്താൻ കഴിയും. കൂടുതലൊന്നും പറയണ്ട. ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിനെ ഒന്നുകൂടെ മുറുകെ പിടിക്കും പ്രിയമുള്ളവരെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നമ്മുടെ സംഭാഷണത്തിൽ ഒന്നുകൂടെ കൊണ്ടുവരൂ. നമ്മുടെ പ്രസംഗങ്ങളിൽ, നമ്മുടെ സംഭാഷണങ്ങളിൽ, നമ്മുടെ പങ്കുവെക്കലുകളിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൊണ്ടുവരൂ. അവനോട് ചേർന്ന് നിൽക്കൂ. ആ ജ്ഞാനം, നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച ആ ജ്ഞാനം നാട്ടുകാരന്റെ ബോഷത്വ അധൈര്യം നിനക്ക് വരും. പക്ഷെ വീണ്ടും യേശു ക്രിസ്തുവിന്റെ ക്രൂശിലേക്ക് തന്നെ മടങ്ങി വന്നിട്ട് യേശു നിന്റെ പാപത്തിലൂടെ ക്രൂശിൽ മരിച്ചു. അത് പറ. അതാ പിതാവായ ദൈവം സഭയോട് ആഗ്രഹിക്കുന്നു. എവിടെയോ ദൈവസഭയ്ക്ക്, എനിക്കും നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ എവിടെയോ ഒരു ലജ്ജ വരുന്നു. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഒരു ലോകത്തിൽ ഇത്രയും പഴഞ്ചൻ ഒരു മരണം പറയുന്നത് എന്ത് യുക്തി? പക്ഷെ വീണ്ടും പൗലോസ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദാസനായ പൗലോസിലൂടെ കർത്താവ് സഭയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനത്തെ ബോഷത്തമാക്കിയ അതേ ക്രൂശ് 2000 വർഷമായിട്ട് ഇന്നും ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും വിടുന്നെങ്കിൽ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം തന്നാ വിടുന്ന. There is no other weapon.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.